അധ്യായം 13 പേജ് 79. തിരിച്ചുപോയ വധു. ശൈലജ കക്ക വേവിക്കാൻ മുറ്റത്തെ അടുപ്പത്ത് തീ കൂട്ടുമ്പോൾ ആർപ്പും വിളിയുമായി 3 തോണികൾ വള്ളച്ചാലിലൂടെ കടന്നുപോയി. പ്രകാശൻ്റെ തോണിയാണ് മുന്നിൽ. വള്ളച്ചാലിനടുത്ത് ശൈലജയെ കണ്ട് പ്രകാശൻ ഉറക്കെ വിളിച്ചു കൂവി, ശൈലോയ്. ചക്കം കണ്ടത്തുകാരൻ ചന്ദ്രമോഹൻ വന്നാ? തോണിയിലുള്ളവർ ചിരിക്കുന്നത് ശൈലജ കേട്ടു. ആളിക്കത്തുന്ന ചൂട്ടുകറ്റ കൊണ്ട് പ്രകാശൻ്റെ മോന്തയ്ക്ക് കുത്താനാണ് അവൾക്ക് തോന്നിയത്. വന്നിട്ടില്ലെങ്കിൽ പറയണം ട്ടാ. അവൻ കുറേ കൂടി ഉറക്കെ കൂവി. വഞ്ചികളിലുള്ളവർ കൂട്ടച്ചിരിയാണ്. അസത്ത്. ശൈലജ വട്ടയിൽ കക്ക നിറച്ച് വെള്ളമൊഴിച്ച് അടുപ്പത്ത് കയറ്റി. ഓലക്കുടി അടുപ്പിൽ തിരികി തീ ആളിക്കത്തിച്ചു. പക്ഷേ അവളുടെ കണ്ണ് തോണികൾക്ക് പിന്നാലെയായിരുന്നു. നിറച്ചും ആളെ കയറ്റിയിട്ടുണ്ട്. ആദിയിലുള്ളവരല്ല ആരും. അല്ലെങ്കിലും ഇപ്പോൾ പ്രകാശന് ആദിയിലുള്ളവരുമായിട്ടല്ല ബന്ധം. കാപ്പുകലക്കിൻ്റെന്ന് എല്ലാവർക്കും അത് നന്നായി ബോധ്യപ്പെട്ടതാണ്. നഗരത്തിൽ നിന്ന് കാറുകളിൽ വന്നിറങ്ങിയ കുറേ പണച്ചാക്കുകളെ ചെമ്മീൻകെട്ടിലെത്തിക്കുകയും അവരെ മീൻപിടുത്തം പഠിപ്പിക്കുകയുമായിരുന്നു അവൻ്റെ പണി. കാപ്പുകലക്ക് ശരിക്കും ഒരു ഉത്സവമാണ്. എവിടെ നിന്നൊക്കെയോ ആളെത്തും. വളരെ ദൂരെ നിന്ന് പോലും കാപ്പുകലക്കിൻ്റെന്ന് ആർക്ക് വേണമെങ്കിലും ചെമ്മീൻകെട്ടിലിറങ്ങി മീൻ പിടിക്കാം. കെട്ട് മാലോകർക്കായി തുറന്നു കൊടുക്കുന്ന ദിവസമാണിത്. എല്ലാ കൊല്ലവും കാപ്പുകലക്കിനെത്തുന്നവരുണ്ട്. പലരും ആദിയിലുള്ളവരുമായി അങ്ങനെ പരിചയത്തിലായിട്ടുണ്ട്. മീനിനു വേണ്ടിയല്ല, ചെമ്മീൻകെട്ടിലെ ജലോത്സവത്തിൽ തിമിർക്കാനാണ് പലരും എത്തുന്നത്. അന്ത്യാവോളം വെള്ളത്തിൽ കിടന്ന് മറിഞ്ഞിട്ടും ഒരു പെടിച്ചിമീൻ പോലും കിട്ടാത്തവരും ഉണ്ടാകും. ആദിയിലെ മീൻപിടുത്തക്കാരിൽ നിന്ന് നല്ല വില കൊടുത്ത് അവർ ചെമ്മീൻ വാങ്ങും. ആദിയിലുള്ളവർക്ക് കൈനിറയെ കാശു കിട്ടുന്ന ദിവസമാണിത്. പ്രകാശൻ ഈയിടെ മീൻ പിടിക്കാനേ പോകുന്നില്ലെന്ന് എല്ലാവരും പറയുന്നു. ഏതു നേരവും ആദിക്ക് പുറത്താണവൻ. ചില ദിവസങ്ങളിൽ തിരിച്ചു വരാറുമില്ല. കൈനിറയെ കാശുണ്ടെന്നാണ് കേൾക്കുന്നത്. അവൻ്റെ അമ്മ കക്ക വാരാൻ വരുന്നില്ല. അവൻ്റെ അനിയത്തി കാതിൽ സ്വർണ്ണ ചിമുക്കി ഇട്ട് നടക്കുന്നു. നിനക്ക് എന്താണ്ടാ പണി? ആദിയിലുള്ളവർ ചോദിച്ചു. കുമാരേട്ടൻ്റെ കൂടിയാ, ഇഷ്ടം പോലെ പണിയാ. ചില ദിവസം അവൻ നഗരത്തിലുള്ള ആളുകളെയും കൂട്ടി വരുന്നത് കാണാം. അവരുടെ കാറിലാണ് വരിക. എന്നിട്ട് ഗമയിൽ കാറിൽ നിന്നിറങ്ങും. ഇക്കരെ അക്കരെ നിൽക്കുന്നവർ അത് കാണുന്നില്ലേയെന്ന് രഹസ്യമായി ശ്രദ്ധിക്കും. കടവത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഹലോ എന്ന് പറഞ്ഞ് അവർക്ക് കൈ കൊടുക്കും. ചില ദിവസം പകൽ മുഴുവൻ ആളുകളെയും കൊണ്ട് അവൻ പച്ചവളയിലൂടെ ചുറ്റിയടിക്കുന്നത് കാണാം. ടൂറിസ്റ്റുകളാണെന്ന് അവൻ പറയുക. പക്ഷേ ലൈസൻസുള്ള തോക്കും കൊണ്ട് പക്ഷികളെ വെടിവെക്കാൻ വരുന്നതാണെന്ന് പലരും പറയുന്നു. അവനെ കൈയോടെ പിടികൂടാൻ കാത്തിരിക്കുകയാണ് ദിനകരനും പൊന്മണിയുമൊക്കെ. പക്ഷേ പ്രകാശൻ സമർത്ഥനാണ്. പിടിച്ചാൽ വരാലുപോലെ അവൻ വഴുതി അങ്ങ് രക്ഷപ്പെടും. ആ പ്രകാശൻ ചെക്കനെ കണ്ടുപഠിക്കെ, അവൻ്റെ കയ്യിൽ എപ്പോഴും കാശുണ്ട്, ശൈലജയുടെ അമ്മ പറയും. നയിച്ചു തിന്നാത്ത കാശൊന്നും കാശല്ലടി, ശൈലജയുടെ അച്ഛൻ വേലായുധൻ ദേഷ്യപ്പെടും. ഒവ്വ ഒവ്വ, 100 വട്ടം പിന്നാലെ നടന്നത് ആ ചെക്കൻ. അപ്പം എന്തായിരുന്നു തന്തയ്ക്കും മോൾക്കും? ഇപ്പം എന്തായി? കെട്ടിച്ചു വിട്ടതറിയാതെ പെണ്ണ് വീട്ടിൽ വന്ന് നിൽപ്പായില്ലേ? ശൈലജയുടെ അമ്മ കുറ്റപ്പെടുത്തും. പ്രകാശന് ശൈലജയെ കെട്ടണമെന്നുണ്ടായിരുന്നു. പക്ഷേ ശൈലജ 10ാം ക്ലാസ് ജയിച്ചതുകൊണ്ട് അവൻ ആ മോഹം ഉപേക്ഷിച്ചു. പ്രകാശൻ 10ാം ക്ലാസ് തോറ്റതാണ്. കൂടുതൽ പഠിപ്പുള്ള പെണ്ണിനെ കിട്ടിയാൽ അവൾ തലയിൽ കയറുമെന്ന് പ്രകാശൻ്റെ അമ്മ അവന് പറഞ്ഞു കൊടുത്തു. കാര്യം രണ്ടാളും 10ാം ക്ലാസ് തന്നെ. പക്ഷേ പിന്നീടൊരിക്കൽ അവൾ പ്രകാശനെ കുത്താൻ, നിങ്ങൾ 10ാം ക്ലാസ് തോറ്റതല്ലേ എന്നെങ്ങാനും ചോദിച്ചാൽ പ്രകാശൻ്റെ അഭിമാനം പോകും. ചക്കം കണ്ടത്തുകാരൻ ചന്ദ്രമോഹന് ശൈലജയെ കെട്ടിച്ചു കൊടുത്തപ്പോൾ അവന് കനത്ത ദുഃഖം തോന്നിയത് വാസ്തവം. അന്നേ ദിവസം കഞ്ഞി കുടിക്കാതെ മുറ്റത്തേക്ക് ഇറങ്ങാതെ അവൻ വെറുതെ കിടന്നുറങ്ങി. ചന്ദ്രമോഹന് ശൈലജയെക്കാളും പഠിപ്പുണ്ടെന്ന് മാത്രമല്ല, അയാൾക്ക് സർക്കാർ ജോലിയുമുണ്ട്. കാണാനും പ്രകാശനേക്കാൾ സുമുഖനാണ്. വളരെ പ്രയാസപ്പെട്ടാണ് പ്രകാശൻ ശൈലജയെ മനസ്സിൽ നിന്ന് തൂത്തുവാരി പുറത്തിട്ടത്. എന്നിട്ടും ബാക്കി കിടന്നു അവളുടെ ചില നോട്ടങ്ങളും ചില നാട്യങ്ങളും രണ്ടു മൂന്നിഴ തലമുടിയും ഒക്കെ. ആരോ പാടിയ പോലെ പഞ്ചവർണ്ണക്കിളി പറന്നുപോയിട്ടും 5 വർണ്ണം നെഞ്ചിലിരിക്കുന്നതുപോലെ ഒരനുഭവം. ചക്കം കണ്ടത്ത് ജീവിക്കാൻ ശൈലജയെ കൊണ്ടായില്ല. ആരുടെയും കുറ്റം കൊണ്ടല്ല. ലോകത്ത് ഒരു വധുവും പ്രതീക്ഷിക്കാത്ത തരം അനുഭവമാണ് ചക്കം കണ്ടത്ത് ശൈലജയെ കാത്തിരുന്നത്. ഒരുപാട് നോക്കി തന്നെയാണ് വേലായുധൻ മകളെ ചന്ദ്രമോഹന് കൊടുക്കാൻ തയ്യാറായത്. ചക്കം കണ്ടത്തുമുണ്ട് കായൽ കണ്ടൽ കാടുകൾ, അവിടെയുമുണ്ട് മീനും കക്കയും അവിടുത്തെ നെല്ലും പൊക്കാളി തന്നെ. വേലായുധൻ്റെ അച്ഛൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചത് ചക്കം കണ്ടത്തേക്കാണ്. കുട്ടിക്കാലത്ത് വേലായുധൻ ആ അമ്മായിയുടെ വീട്ടിൽ പോയി പാർത്തിട്ടുണ്ട്. അതിമനോഹരമായ കായൽ, എപ്പോഴും ആളും ബഹളവുമാണ് കായലിൽ. വലിയ വലിയ വള്ളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടേയിരിക്കും. കൊടുങ്ങല്ലൂർക്ക് ചരക്കം കൊണ്ടുപോകുന്നവ, ചകിരി കയറ്റി പോകുന്നവ, ഇത്തിൽ കൊണ്ടുപോകുന്നവ, അങ്ങനെ. പരിഷ്കാരവും പഠിപ്പുമുള്ള ആളുകൾ. ചന്ദ്രമോഹൻ്റെ ആലോചന വന്നപ്പോൾ രണ്ടാമതൊന്ന് അന്വേഷിക്കണമെന്ന് പോലും വേലായുധനുണ്ടായിരുന്നില്ല. അന്വേഷിച്ചു. ചന്ദ്രമോഹൻ ആളെങ്ങനെ? സൽസ്വഭാവിയാണോ? ആണെന്ന് ഉത്തരം കിട്ടി. വേറൊന്നും നോക്കിയില്ല. സൽസ്വഭാവിയും സർക്കാർ ഉദ്യോഗസ്ഥനുമായ ചന്ദ്രമോഹന് ശൈലജയെ ഉറപ്പിച്ചു. കല്യാണം നടന്നു. പക്ഷേ ചന്ദ്രമോഹൻ്റെ ബന്ധുമിത്രാദികൾ ചന്ദ്രമോഹൻ്റെ വീട്ടിൽ നിന്ന് ജലപാനം ചെയ്യുന്നില്ലെന്ന രഹസ്യം ആദ്യ ദിവസം തന്നെ ശൈലജ തിരിച്ചറിഞ്ഞു. ശൈലജയുടെ പെട്ടിയും ആഭരണങ്ങളും കാണാൻ വന്ന ചന്ദ്രമോഹൻ്റെ ബന്ധുക്കളായ പെണ്ണുങ്ങൾ തന്നെയാണ് അവളോട് ആ രഹസ്യം പറഞ്ഞത്. എന്നാലും എൻ്റെ മോളെ, നീ എങ്ങനെ ഇവിടെ ജീവിക്കും? ചന്ദ്രമോഹൻ്റെ അകന്ന ബന്ധത്തിലുള്ളൊരമ്മായി ചോദിച്ചു. ശൈലജ പകച്ചുപോയി. ദാഹിച്ച വെള്ളം കുടിക്കാൻ പറ്റുമോ? ഐ റിപ്പീറ്റ്, ദാഹിച്ച വെള്ളം കുടിക്കാൻ പറ്റുമോ? എവിടുന്ന് മനസ്സറിഞ്ഞൊന്ന് കുളിക്കാൻ പറ്റുമോ? തുണി അലക്കാൻ പറ്റുമോ? നിന്റെ വീട്ടുകാരൊന്നും അന്വേഷിക്കേണ്ട ഈ കല്യാണത്തിന് സംബന്ധിച്ചേ? കഷ്ടം. പൊന്നുംപൂവ് പോലത്തെ ഒരു കുട്ടീനെ ഈ തീറ്റക്കുഴിയിൽ കൊണ്ടുവന്ന് തള്ളിയിലോ നിന്റെ തന്തിയും തള്ളിയും? ശൈലജ ആകെ വിയർത്തു. ഞങ്ങൾ ആരും ഇവിടുന്ന് ജലപാനം കഴിക്കാറില്ല, പെണ്ണുങ്ങൾ അറപ്പോടെ പറഞ്ഞു. ശൈലജയ്ക്ക് പേടി തോന്നി. ചക്കം കണ്ടത്തെ കിണറ്റ്, കുളത്തിൽ, നീർച്ചാലിൽ, കൈത്തോട്ടിൽ, വീടിന് മുന്നിൽ, കടൽ പോലെ പരന്ന് കിടക്കുന്ന ചക്കം കണ്ടം കായലിൽ ഒക്കെ തീട്ടമാണ്. കാറ്റടിച്ചാൽ നാറ്റമാണ്. രാവും പകലും ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ടാ ജീവിക്കണേ, പെണ്ണുങ്ങൾ വിസ്തരിച്ചു. അയ്യോ! ശൈലജ ഉറക്കെ കരഞ്ഞു. പെണ്ണുങ്ങൾ പേടിച്ചു. അവർ മണവാട്ടിയെ ഉപേക്ഷിച്ച് പുറത്തേക്ക് പോയി. ശൈലജ മുറിക്കകത്തും ചുവരിലും മേൽക്കൂരയിലുമൊക്കെ സംശയിച്ചു നോക്കി, മണം പിടിച്ചു നോക്കി. ഉറക്കെ കരഞ്ഞുകൊണ്ട് അവൾ കട്ടിലിൽ കയറിയിരുന്നു. കാല് നിലത്തുകുത്താതെ സൂക്ഷിച്ചു. എങ്ങനെ ഇവിടുന്ന് വെള്ളം കുടിക്കും? എങ്ങനെ കുളിക്കും? എങ്ങനെ ഭക്ഷണം കഴിക്കും? ചന്ദ്രമോഹൻ്റെ അമ്മയും പെങ്ങളും ഓടി വന്നു. ശൈലജ ഉറക്കെ കരഞ്ഞു. ചന്ദ്രമോഹൻ്റെ അമ്മ അവളെ ആശ്വസിപ്പിച്ചു. നമ്മൾ പൈപ്പ് വെള്ളമാണ് കുടിക്കുന്നത് മോളെ. ഇല്ല, വേണ്ട. ശൈലജ കരച്ചിൽ നിർത്തിയില്ല. ബന്ധുക്കളും അയൽക്കാരും അവൾക്ക് ചുറ്റും കൂടി നിന്നു. എനിക്കിവിടുത്തെ വെള്ളം പിടിക്കില്ല, എനിക്ക് പോണം, ശൈലജ അവരോട് പറഞ്ഞു. ഈ പറയണ മാതിരി ഒന്നുമില്ല കുട്ടിയെ, ആളോട് കുറേ കൂട്ടിയും പറയും, ചന്ദ്രമോഹൻ്റെ അമ്മ കൂട്ടുകാരി. ഐ റിപ്പീറ്റ്, ചന്ദ്രമോഹൻ്റെ അമ്മയുടെ കൂട്ടുകാരി അവളെ ആശ്വസിപ്പിച്ചു. കാറ്റിൽ വരണ നാറ്റം എനിക്കറിയാം. അയ്യോ, എനിക്കെൻ്റെ വീട്ടിൽ പോകണം. ബഹളം കേട്ട് കല്യാണപ്പന്തലിൽ നിന്ന് ചന്ദ്രമോഹൻ ഓടി വന്നു. അയാളെ കണ്ടതും ശൈലജ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് അയാളെ കെട്ടിപ്പിടിച്ചു. എനിക്കിവിടെ ജീവിക്കാൻ പറ്റില്ല, എനിക്ക് പോകണം. ചന്ദ്രമോഹൻ മുഖം വിളറി നിന്നു. വധൂവേഷം അഴിച്ചിട്ടില്ല, ആദ്യ രാത്രി ആയിട്ടില്ല, കല്യാണപ്പന്തലിലെ തിരക്കൊഴിഞ്ഞിട്ടില്ല, നമ്മുടെ യോഗം. ചന്ദ്രമോഹൻ്റെ അമ്മ കണ്ണീരൊഴുക്കി. പല്ലു തേക്കാതെ, കുളിക്കാതെ, വെള്ളം കുളിക്കാതെ, കട്ടിലിൽ നിന്നിറങ്ങാതെ, കാലനിലത്ത് തൊടിയിക്കാതെ, തുടർച്ചയായി നാലാം ദിവസവും ഭക്ഷണം കഴിക്കാതെ പുതുപ്പെണ്ണ് കുഴഞ്ഞു വീണപ്പോൾ ചന്ദ്രമോഹൻ്റെ അമ്മ അയാളോട് പറഞ്ഞു, മോൻ അതിനെ അതിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ആക്ക്. ആ കുടുംബം വിഷമിച്ചു. അതിനേക്കാളേറെ അപമാനിതനായി. ഇതൊക്കെ അവർ ആശങ്കപ്പെട്ടിരുന്നതാണ്. അവർ മാത്രമല്ല, ചക്കം കണ്ടത്തെ ഓരോ കുടുംബത്തിൻ്റെയും വ്യഥയാണത്. ചക്കം കണ്ടത്തേക്ക് ആരും പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കില്ല. അഥവാ അങ്ങനെ ആരെങ്കിലും കെട്ടിക്കൊണ്ടു വന്നാൽ തന്നെ വധു അധികം താമസിക്കാതെ തിരിച്ചുപോകും. ചക്കം കണ്ടത്ത് വധുക്കൾ വാഴില്ല. ഇവിടെയുള്ളവരും മനുഷ്യരന്യല്ലേ മോളെ? ഞങ്ങൾക്കുമില്ലേ മൂക്കും നാറ്റവുമൊക്കെ? ഞങ്ങളൊക്കെ സഹിച്ച് ഇവിടെ ജീവിക്കല്ലേ? ഇതൊന്നും ഞങ്ങളുടെ കുറ്റം കൊണ്ടല്ലോ മോളെ. അയൽക്കാരികൾ വന്ന് ശൈലജയെ ഉപദേശിച്ചുകൊണ്ടിരുന്നു. കുറേ കഴിയുമ്പോൾ ഒക്കെ ശീലായിക്കോളും, മോള് തിരിച്ചു പോകരുത്. ചന്ദ്രമോഹൻ നല്ല പട്ടുപോലത്തെ ആൺകുട്ടിയാ, നിന്നെ പൊന്നുപോലെ നോക്കും. എനിക്കിത് ശീലാവണ്ട, ശൈലജ പെറുപെറുത്തു. ഇങ്ങനെയൊരു നാട് എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് ശൈലജയ്ക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. എങ്ങനെയൊരു നാടായിരുന്നു ഇതെന്ന ഓർമ്മകൾ വേദന റിപ്പീറ്റ് എങ്ങനത്തെ ഒരു നാടായിരുന്നു ഇതെന്ന ഓർമ്മകളുടെ വേദന താങ്ങാൻ ചന്ദ്രമോഹനും പറ്റുന്നില്ല. വീട്ടുമുറ്റങ്ങളെ നെടുകേർ മുറിച്ചുകൊണ്ട് ഒഴുകിപ്പോകുന്ന വെള്ളച്ചാലിലെ കറുത്ത കൊഴുത്ത കുറുകിയ വെള്ളത്തിനു മീതെ മനുഷ്യമലം ഒഴുകി നടക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കുമെന്ന് ശൈലജ ചോദിക്കുന്നു. ചക്കം കണ്ടത്തെ കുട്ടികൾ ആ വെള്ളത്തിൽ ഇറങ്ങുന്നത് കണ്ടുകൊണ്ട് ഞാൻ എങ്ങനെ മക്കളെ പെറും? ചന്ദ്രമോഹൻ ഓർത്തത് വേറൊന്നാണ്. ഉച്ചഭക്ഷണത്തിന് സ്കൂൾ വിട്ടാൽ ചന്ദ്രമോഹനും കൂട്ടുകാരും ഇതേ തോടിൻ്റെ വക്കത്തേക്കായിരുന്നു ഓടി വന്നിരുന്നത്. തോട്ടുവക്കത്തെ പച്ചപ്പരവതാനിയിൽ നിരന്നിരുന്ന് കുട്ടികൾ ചോറുണ്ണും. ഉണ്ടപാത്രം തോട്ടിലെ തെളിനീരിൽ കഴുകി കമത്തും. കയ്യും കാലും മുഖവും കഴുകും. തോട്ടിലെ വെള്ളം കുടിക്കാറുമുണ്ട് കുട്ടികൾ. പിന്നെ ബെല്ലടിക്കുന്നത് വരെ കളിയാണ്. കുറേ പേർ ചെറുമീനുകളുടെ സംഘങ്ങൾക്ക് പിന്നാലെ തോട്ടിലൂടെ ബഹുദൂരം പോകും. ട്രൗസറും ഷർട്ടും ഒക്കെ നനഞ്ഞു പിഴിഞ്ഞാണ് പിന്നെ ക്ലാസ്സിലേക്ക് വരിക. എനിക്ക് നിങ്ങളുടെ വിഷമം മനസ്സിലാവുന്നുണ്ട്, പക്ഷേ എന്നെക്കൊണ്ട് പറ്റില്ല. 24 മണിക്കൂറും ഓക്കാനിക്കാൻ പറ്റുമോ? ശൈലജ സങ്കടപ്പെട്ടു. സ്നേഹിക്കാതിരിക്കാൻ ഒരു കാരണവും ഇല്ലാത്തതുകൊണ്ട് അവൾ ചന്ദ്രമോഹനെ സ്നേഹിക്കും. പക്ഷേ ഇവിടം ചക്കം കണ്ടത്ത് ഐ റിപ്പീറ്റ്, പക്ഷേ ഇവിടെ ചക്കം കണ്ടെത്ത അവൾക്ക് ജീവിക്കാൻ പറ്റില്ല. ശൈലജയെ അവളുടെ വീട്ടിൽ തിരിച്ചു കൊണ്ടുപോയാക്കാൻ തീരുമാനിച്ചതോടെ മരണവീട് പോലെയായി ചന്ദ്രമോഹൻ്റെ വീട്. ആശ കൈവിടാതെ ചന്ദ്രമോഹൻ്റെ അമ്മയും പെങ്ങന്മാരും ശൈലജയോട് അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നു, ചക്കം കണ്ടും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, എന്നെ കെട്ടിക്കൊട്ട് വരുമ്പോൾ 10-30 പറക്കി നിലം കൃഷി ചെയ്തേർന്നു ചന്ദ്രമോഹൻ്റെ അച്ഛൻ. തെങ്ങും കവുങ്ങുമുള്ള വലിയ തൊടിയുണ്ടായിരുന്നു. കായൽ കണ്ട കണ്ണെടുക്കാൻ തോന്നില്ല. പൊന്നു വിളയുന്ന വയലുകൾ, ലക്ഷണങ്ങൾ ചുരത്തിത്തരുന്ന കായൽ. പൊന്നു വിളയുന്ന വയലുകൾ, ലക്ഷങ്ങൾ ചുരത്തിത്തരുന്ന കായൽ. മീൻപിടുത്തക്കാരും കക്കവാരുന്നവരും ചകിരി കൊണ്ടുപോകുന്നവരും കൊടുങ്ങല്ലൂരിലേക്ക് ചരക്ക് കയറ്റി പോകുന്ന വഞ്ചികളും ചേറ്റുവാഴിയിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്കും തിരിച്ചിങ്ങോട്ടും പോക്കുവരവുള്ള വലിയ കെട്ടുവള്ളങ്ങളും ഒക്കെ കൂടി രാവും പകലും ആളൊഴിയില്ല ചക്കംകണ്ടം കായൽ. ഒരു മഴക്കാലത്തായിരുന്നു ചന്ദ്രമോഹൻ്റെ അമ്മയുടെ കല്യാണം. പൊന്നാനിയിൽ നിന്നാണ് അവരെ ചക്കംകണ്ടത്തേക്ക് കൊണ്ടുവരുന്നത്. കനോലി കനാലിലൂടെ 4 വലിയ കെട്ടുവള്ളങ്ങളിലായി കല്യാണം പുറപ്പെട്ടു. മഴയ്ക്ക് മുമ്പ് എന്തായാലും ചക്കംകണ്ടത്തെത്തില്ലെന്ന് തുഴക്കാർ മാനം നോക്കി അഭിപ്രായപ്പെട്ടിരുന്നു. എന്നുവെച്ച് കല്യാണം ചക്കംകണ്ടത്തെത്താതെയും പറ്റില്ലല്ലോ. വേഗമായിക്കോട്ടെ, ചന്ദ്രമോഹൻ്റെ അച്ചാച്ചനും അമ്മാവന്മാരും തിരക്ക് കൂട്ടി. യാത്ര പുറപ്പെട്ട് അരനാഴിക നേരം കഴിഞ്ഞിട്ടുണ്ടാവില്ല, മാനം ഇരുളാൻ തുടങ്ങി. കൂരിരുട്ട് തന്നെ, ആകാശവും ഭൂമിയും ഒരുപോലെ നിറഞ്ഞു കവിയുന്ന ഇരുട്ട്. ഇടയ്ക്ക് ഓരോ മിന്നൽ പാളുന്നു, ഭയന്ന് വിറച്ചു പോകുന്ന ഇടിവെട്ട്. നിമിഷങ്ങൾക്കുള്ളിൽ കേട്ടു കാറ്റിൻ്റെ മൂളക്കം. മഴയും തുടങ്ങി. ചീറിയടിക്കുന്ന കാറ്റിലും പെരുമഴയിലും കല്യാണവള്ളങ്ങൾ ആടിയുലഞ്ഞു. ചേറ്റുവാഴിമുഖത്തെത്തുമ്പോൾ ആകെ ക്ഷോഭിച്ചലറുകയാണ് പ്രകൃതി. വെള്ളം കിടന്ന് പൊന്തുന്നു, അതിനേക്കാൾ വേഗം താഴുന്നു. ആപൽക്കാരികളായ തിരകളും ചുഴികളും രൂപം കൊള്ളുന്നു. കാറ്റാണെങ്കിലോ വള്ളം മറിച്ചേ അടങ്ങൂ എന്ന മട്ടിൽ തല്ലി അലയ്ക്കുന്നു. വള്ളം മറിയും എന്ന് തന്നെ തുഴച്ചിൽക്കാർ ഉറപ്പിച്ചു. എങ്ങനെയാണ് അവർ ചേറ്റുവായിൽ നിന്ന് ചക്കംകണ്ടം കായലിലേക്ക് കടന്നതെന്ന് അവർക്ക് തന്നെയും അറിഞ്ഞുകൂടാ. ആവൂ, ചക്കംകണ്ടം കായലെത്തി. ആരോ പറയുന്നത് കേട്ട് പൊന്നാനിക്കാരി വധു കെട്ടുവെള്ളത്തിൻ്റെ കിളിവാതിലൂടെ പുറത്തേക്ക് നോക്കി. ഇളകി മറിയുന്ന ജലപ്പരപ്പ്. കല്യാണപ്പിറ്റേന്ന് കിടപ്പറയുടെ ജനാലക്കതക് തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോഴാകട്ടെ, അക്കണ്ട പെരുമഴകളെയും കൊടുങ്കാറ്റുകളെയും ഏറ്റുവാങ്ങിയവളാണെന്ന ഒരു ഭാവവും പോലും ഇല്ലാതെ കൊതിപ്പിക്കുന്ന നീലിമയോടെ മെല്ലെ കിടന്നു തുളുമ്പുകയാണ് കണ്ണിനു മുന്നിൽ ചക്കംകണ്ടം കായൽ. ഉപ്പിൻ്റെ മണമുള്ള കാറ്റ്, സുഖമുള്ള കുളിര്, പിന്നെ ആ കായൽ കൊണ്ട് ഉപജീവിച്ചാണ് എല്ലാം ഉണ്ടാക്കിയത്. നല്ലപോലെ പരിചയപ്പെടാൻ അവസരം കിട്ടിയില്ലെങ്കിലും ശൈലജ ചന്ദ്രമോഹനോട് പറഞ്ഞു, നമുക്ക് ആദിയിൽ പോയി താമസിക്കാം. ചന്ദ്രമോഹൻ ചിരിച്ചു, അപ്പം ഇവിടെയുള്ളവരോ? അവരെയും കൊണ്ടുപോകാം. എന്നാലുമില്ലേ ബാക്കി കുറേ പേർ, ബന്ധുക്കൾ, മിത്രങ്ങൾ, അയൽക്കാർ, കൂടെ പഠിച്ചവർ, ഒരേ ദുരിതം പങ്കിടുന്നവർ, നമുക്ക് മാത്രമായിട്ട് ഒരു രക്ഷപ്പെടലിൽ എന്തർത്ഥം? അത് ശൈലജയുടെ ഹൃദയത്തെ അഗാധമായി സ്പർശിച്ചു. എങ്കിലും പറ്റില്ല, തീട്ടമണക്കുന്ന കാറ്റേറ്റ് ജീവിക്കാൻ ഓർക്കുമ്പോഴേ അവൾക്ക് ഓക്കാനം വരുന്നു. എനിക്ക് പോണം, ശൈലജ പറഞ്ഞു. ചന്ദ്രമോഹൻ്റെ ഉള്ളിൽ ഒരു നിലവിളി ഉയരുന്നുണ്ട്, എങ്കിലും അയാൾ പുറമേക്ക് ശാന്തനായിരുന്നു. ശൈലജയെ എങ്ങനെ കുറ്റപ്പെടുത്തും? ചക്കം കണ്ടത്തു നിന്ന് തിരിച്ചുപോയ അനേകം വധുക്കളുടെ പിന്നാലെ ഒരുവൾ കൂടി. ശൈലജയെ എങ്ങനെ തടഞ്ഞു നിർത്തും? ആദിയിലെ ആമ്പൽ പൂക്കൾ പോലെ സുരഭിലമായ അവളുടെ ഉടലും ഉയിരും ഈ ദേശം കൊണ്ട് മലിനമാവാതെ തിരിച്ചുപോയിക്കോട്ടെ. ചക്കം കണ്ടത്തുകാരൻ ചന്ദ്രമോഹൻ വിവാഹത്തിൻ്റെ 5-ാം നാൾ കന്യകയായ തൻ്റെ വധുവിനെ അവളുടെ അമ്മ വീട്ടിലേക്ക് അമ്മ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നു. തമ്പുരാന്റെ കൊട്ടിലിന് മുന്നിൽ അവർ നിന്നു. അവിടെ വെച്ചായിരുന്നു ചന്ദ്രമോഹൻ ആദ്യമായി ശൈലജയെ കണ്ടത്. നിറയെ പൂത്തു നിൽക്കുന്ന ഒരു പൂപ്പരത്തി മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് പച്ച ഇലകളും മഞ്ഞപ്പൂക്കളും. ഇനി തനിയെ പോകൂ, ഞാൻ വരുന്നില്ല, ചന്ദ്രമോഹൻ പറഞ്ഞു. ശൈലജയ്ക്ക് സങ്കടം വന്നു. ചക്കം കണ്ടത്തെ വെള്ളം തെളിയുമ്പോൾ ഞാൻ തിരിച്ചു വരും, ശൈലജ വാക്കുകൊടുത്തു. ചന്ദ്രമോഹൻ ചിരിച്ചു. അത് തെളിയുന്ന കാലം. അങ്ങനൊന്നുണ്ടാവുമോ? ശൈലജയ്ക്ക് ചക്കം കണ്ടത്തുകാരൻ ചന്ദ്രമോഹനെ പിടിക്കാതെ അവൾ തിരിച്ചു പോന്നു എന്നാണ് പടിഞ്ഞാറേ താഴത്തൊരു സംസാരമുണ്ടായത്. അത് തിരുത്തണമെന്നോണം ശൈലജയ്ക്ക് ഒരു നിർബന്ധവും തോന്നിയില്ല. പടിഞ്ഞാറേ താഴത്തെ ഏതൊരാൺകുട്ടിയേക്കാളും ചന്ദ്രമോഹനെ അവൾക്ക് പിടിച്ചിരുന്നു. പിന്നെന്താ? ഒരു ദിവസം പ്രകാശൻ ശൈലജയുടെ അമ്മയോട് പറഞ്ഞു, ഇനിയും ശൈലജയെ കെട്ടിച്ചു തന്ന ഞാൻ കെട്ടും. അതിനൊക്കെ യോഗം വേണം പ്രകാശ, അവൾക്ക് അതില്ല. തന്തയ്ക്കും മോൾക്കും നെഗളം കൂടുതലാ. എന്താ ചെയ്യുക? നീ നിന്റെ പാട് നോക്ക്. അതും ഇതും പറഞ്ഞ് തന്നെ ശല്യപ്പെടുത്തിയാൽ 4 വിളിച്ചുകൂട്ടി കാര്യം പറയുമെന്ന് ശൈലജ പ്രകാശിനെ പേടിപ്പിച്ചിട്ടുള്ളതാണ്. എന്നാലും ശൈലജയെ കണ്ടാൽ അവൻ്റെ നാവ് വെറുതെ ഇരിക്കില്ല. തൊളസൂറൻ കക്കവെന്തു, ഇത്തൾ പൊട്ടുന്ന ശബ്ദം കേട്ടു തുടങ്ങി. ശൈലജ വട്ടയുടെ മൂടി മാറ്റി. അമ്മ കമ്പിവലയും എടുത്തുകൊണ്ട് വന്നു. കക്ക കമ്പിവലയിലേക്ക് കോരിയിട്ട് കിളിക്കാൻ തുടങ്ങി. ഇത്തിളും മാംസവും വേർപിരിഞ്ഞു തുടങ്ങി. ശൈലോയ്, പോയതിനേക്കാളും വേഗത്തിൽ തിരിച്ചു വരികയാണല്ലോ പ്രകാശൻ. വള്ളച്ചാലിൻ്റെ വക്കത്തേക്ക് തോണി ചേർത്ത് നിർത്തി അവൻ വിളിച്ചു ചോദിച്ചു, കക്ക വെന്താ? വെന്ത് വേണോ? ശൈലജ നീരസത്തോടെ അകത്തേക്ക് കയറിപ്പോയി. പ്രകാശൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. കൂടെ കൊണ്ടുപോയവരൊക്കെ എവിടെ പ്രകാശ? അമ്മ ചോദിച്ചു. കുമ്മട്ടിക്കണ്ടലിൻ്റെ കാട്ടിലുണ്ട്, അവിടെ കൂടിയിരിക്കുക. എന്താണ്ടാ അവർക്ക് അവിടെ പണി? വെറുതെ. മീൻ പിടിക്കാൻ പോകുന്നവർക്ക് എന്നും പരാതിയാണ്. ഈ പതിവ് തുടങ്ങിയതിൽ പിന്നെ കണ്ടൽക്കാടുകളിൽ കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളും ചീഞ്ഞ ഭക്ഷണ സാധനങ്ങളും കുന്നുകൂടുന്നു. മീനുകൾക്ക് ദോഷം.